ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് സയ്യിദ് അലി ഷിഹാബ് തങ്ങൾ. പ്രധാന വാർത്തകൾ. ജാലിയൻവാലാബാഗ് കൂട്ടക്കൊലയുടെ 107-ാം വാർഷിക ദിനത്തിൽ രാഷ്ട്രപതിയും പ്രധാനമന്ത്രിയും ആദരാഞ്ജലി അർപ്പിച്ചു. സ്ത്രീകളുടെ പങ്കാളിത്തം രാജ്യത്തിന്റെ ജനാധിപത്യത്തെ ശക്തിപ്പെടുത്തുന്നുവെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. കേരളത്തിലെ കോളേജിൽ ജാതി അധിക്ഷേപം അംഗീകരിക്കാനാവില്ലെന്ന് മുതിർന്ന കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തല. സംസ്ഥാനത്ത് വരും ദിവസങ്ങളിൽ താപനില 54 ഡിഗ്രി സെൽഷ്യസ് വരെ ഉയരുമെന്ന സാമൂഹിക മാധ്യമ പ്രചാരണം വ്യാജമെന്ന് ദുരന്ത നിവാരണ അതോറിറ്റി. IPL ക്രിക്കറ്റിൽ സൺറൈസേഴ്സ് ഹൈദരാബാദ് വൈകിട്ട് രാജസ്ഥാൻ റോയൽസിനെ നേരിടും. വാർത്തകൾ വിശദമായി. ജാലിയൻവാലാബാഗ് കൂട്ടക്കൊലയുടെ 107-ാം വാർഷിക ദിനത്തിൽ രാഷ്ട്രപതി ദ്രൗപദി മുർമു രക്തസാക്ഷികൾക്ക് ആദരമർപ്പിച്ചു. സ്വാതന്ത്ര്യസമര പോരാട്ടത്തിൽ ജീവൻ ബലിയർപ്പിച്ച പോരാളികളോട് രാജ്യം എന്നും കടപ്പെട്ടിരിക്കുമെന്ന് രാഷ്ട്രപതി പറഞ്ഞു. ഈ ചരിത്ര സംഭവം രാജ്യത്തെ ജനങ്ങളിൽ പുതിയ ഉണർവും സ്വാതന്ത്ര്യത്തിനു വേണ്ടി അചഞ്ചലമായ നിശ്ചയദാർഢ്യവും പകർന്നു നൽകിയതായും അവരുടെ ദേശസ്നേഹം വരും തലമുറയ്ക്ക് എന്നും മാതൃകയാണെന്നും രാഷ്ട്രപതി സാമൂഹിക മാധ്യമത്തിൽ കുറിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ജാലിയൻവാലാബാഗ് രക്തസാക്ഷികൾക്ക് ആദരാഞ്ജലി അർപ്പിച്ചു. വിദേശ ഭരണത്തിന്റെ ക്രൂരതയ്ക്കെതിരെ അദമ്യമായ ധൈര്യത്തിന്റെയും അന്തസ്സിന്റെയും കഥ രാജ്യത്തെ ഓരോ തലമുറയെയും പ്രചോദിപ്പിക്കുന്നുവെന്ന് പ്രധാനമന്ത്രി സമൂഹമാധ്യമത്തിൽ കുറിച്ചു. രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് രക്തസാക്ഷികൾക്ക് ആദരാഞ്ജലി അർപ്പിച്ചു. 1919 ഈ ദാരുണമായ സംഭവം ഇന്ത്യയുടെ സ്വാതന്ത്ര്യസമര ചരിത്രത്തിലെ നിർണായകമായ നിമിഷമാണെന്ന് അദ്ദേഹം പറഞ്ഞു. രാഷ്ട്രപതി ദ്രൗപദി മുർമു ഇന്ന് മുതൽ 4 ദിവസം ഗുജറാത്ത്, മഹാരാഷ്ട്ര സംസ്ഥാനങ്ങളിൽ സന്ദർശനം നടത്തും. രാഷ്ട്രപതി ഇന്ന് ഗുജറാത്ത് രാജ്കോട്ടിലെ എയിംസിന്റെ ആദ്യ ബിരുദദാന ചടങ്ങിൽ പങ്കെടുക്കും. ഗാന്ധിനഗറിലെ സാമൂഹിക സമത്വ മഹോത്സവം, നാഷണൽ അക്കാദമി ഓഫ് ഡയറക്ട് ടാക്സസിലെ പരിപാടികൾ, വിവിധ സർവകലാശാല ചടങ്ങുകൾ എന്നിവയിൽ അവർ പങ്കെടുക്കും. സ്ത്രീകളുടെ പങ്കാളിത്തം രാജ്യത്തിന്റെ ജനാധിപത്യത്തെ ശക്തിപ്പെടുത്തുന്നുവെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. ന്യൂഡൽഹിയിൽ നാരി ശക്തി വന്ദൻ സമ്മേളനത്തെ അഭിസംബോധന ചെയ്യുകയായിരുന്നു പ്രധാനമന്ത്രി. ജനാധിപത്യ ഘടനയിൽ സ്ത്രീകൾക്ക് സംവരണം നൽകേണ്ടത് അത്യാവശ്യമാണെന്നും നരേന്ദ്രമോദി അഭിപ്രായപ്പെട്ടു. നാരി ശക്തി വന്ദൻ അധിനിയം സ്ത്രീ ശാക്തീകരണം, ആത്മാഭിമാനം, ജനാധിപത്യ പങ്കാളിത്തം എന്നിവ ഉറപ്പാക്കുന്നുവെന്ന് കേന്ദ്രമന്ത്രി അന്നപൂർണാദേവി പറഞ്ഞു. പെൺമക്കൾ രാജ്യത്തിന്റെ വികസനയാത്രയുടെ പതാകവാഹകരായി മാറുകയാണെന്നും അവർ പറഞ്ഞു. ന്യൂഡൽഹിയിൽ നാരി ശക്തി വന്ദൻ സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അന്നപൂർണാദേവി. തമിഴ്നാട്ടിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണം ഊർജ്വസ്വലമായി തുടരുന്നു. ദേശീയ സംസ്ഥാന നേതാക്കൾ പങ്കെടുക്കുന്ന റോഡ് ഷോയുടെയും റാലിയുടെയും ആവേശത്തിലാണ് വോട്ടർമാർ. ലോക്സഭാ പ്രതിപക്ഷ നേതാവും മുതിർന്ന കോൺഗ്രസ് നേതാവുമായ രാഹുൽ ഗാന്ധി 3 ദിവസത്തിനകം തമിഴ്നാട്ടിൽ പ്രചാരണത്തിനെത്തുമെന്ന് കോൺഗ്രസ് സംസ്ഥാന നേതൃത്വം അറിയിച്ചു. കഴിഞ്ഞ ദിവസം ചേർന്ന കോൺഗ്രസിന്റെ തമിഴ്നാട് ഘടകം രാഹുലിന്റെ പ്രചാരണ പരിപാടികൾക്ക് അന്തിമരൂപം നൽകിയിട്ടുണ്ട്. മുഖ്യമന്ത്രി MK സ്റ്റാലിൻ നേതൃത്വം നൽകുന്ന DMK മുന്നണിയുടെ അഭ്യർത്ഥന മാനിച്ചാണ് രാഹുൽ പ്രചാരണത്തിനെത്തുന്നത്. DMK മുന്നണികൾക്കെതിരെ പ്രചാരണം ശക്തിപ്പെടുത്തി തമിഴ് വെട്രി കഴകം നേതാവ് വിജയിയുടെ പര്യടനവും തമിഴ്നാട്ടിൽ തുടരുകയാണ്. തമിഴ്നാട് നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി മുതിർന്ന BJP നേതാവും പ്രധാനമന്ത്രിയുമായ നരേന്ദ്രമോദി സംസ്ഥാനത്തെ പാർട്ടി പ്രവർത്തകരുമായി ഇന്ന് കൂടിക്കാഴ്ച നടത്തും. വൈകിട്ട് 4 വീഡിയോ കോൺഫറൻസിംഗ് വഴിയാണ് കൂടിക്കാഴ്ച. നമോ ആപ്പ് വഴി 500,000 ബൂത്ത് കമ്മിറ്റി അംഗങ്ങൾ കൂടിക്കാഴ്ചയിൽ പങ്കെടുക്കുമെന്ന് പാർട്ടി വൃത്തങ്ങൾ അറിയിച്ചു. ഈ ആഴ്ച അവസാനം പ്രധാനമന്ത്രി 2 ദിവസത്തെ പ്രചാരണത്തിന് തമിഴ്നാട്ടിലെത്തും. 15 നാഗർകോവിലിലും 18 കോയമ്പത്തൂരിലുമാണ് സന്ദർശനം. നിയമസഭാ തെരഞ്ഞെടുപ്പിലെ പോളിംഗ് ശതമാനം ഉൾപ്പെടെ വിവരങ്ങൾ പ്രസിദ്ധീകരിക്കണമെന്നാവശ്യപ്പെട്ട് പ്രതിപക്ഷ നേതാവ് VD സതീശൻ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷന് കത്ത് നൽകി. സംസ്ഥാനത്ത് തെരഞ്ഞെടുപ്പ് പൂർത്തിയായി 3 ദിവസം കഴിഞ്ഞിട്ടും പോസ്റ്റൽ വോട്ടിംഗ് ഉൾപ്പെടെ വിവരങ്ങൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വെബ്സൈറ്റിൽ ലഭ്യമല്ല. തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ പുറത്തുവിട്ട് സുതാര്യത ഉറപ്പാക്കാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷന് ബാധ്യതയുണ്ടെന്നും കത്തിൽ പറയുന്നു. പശ്ചിമബംഗാളിലെ സിലിഗുഡി ഇടനാഴി ദേശീയ സുരക്ഷയ്ക്ക് നിർണായകമാണെന്നും അത് സുരക്ഷിതമാക്കാൻ കേന്ദ്രം എല്ലാ ശ്രമങ്ങളും നടത്തുന്നുണ്ടെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി. പശ്ചിമബംഗാളിലെ സിലിഗുഡിയിലെ കവാഖാലിയിൽ പൊതുയോഗത്തെ അഭിസംബോധന ചെയ്യുകയായിരുന്നു പ്രധാനമന്ത്രി. രാജ്യത്തിന്റെ സ്വരമാധുര്യം, വസന്തവും ഇതിഹാസ ഗായികയുമായ ആശാ ഭോസ്ലെയുടെ സംസ്കാരം വൈകിട്ട് മുംബൈയിലെ ശിവാജി പാർക്കിൽ നടത്തും. നെഞ്ചിൽ അണുബാധയെ തുടർന്ന് മുംബൈയിലെ സ്വകാര്യ ആശുപത്രിയിൽ ഇന്നലെയായിരുന്നു 92-കാരിയായ അവരുടെ അന്ത്യം. നാളെ അംബേദ്കർ ജയന്തി ദിനത്തിൽ ലോക്ഭവനിൽ ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ വൈകിട്ട് ക്ഷണിക്കപ്പെട്ട സദസ്സിനെ അഭിസംബോധന ചെയ്യും. ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ അധ്യക്ഷനാകും. കണ്ണൂർ അഞ്ചരക്കണ്ടിയിൽ മരിച്ച BDS വിദ്യാർത്ഥി നിതിൻ രാജിന്റെ നെടുമങ്ങാട്ട് വീട് മുതിർന്ന കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തല സന്ദർശിച്ചു. മാതാപിതാക്കളുടെ ആരോപണങ്ങളിൽ അന്വേഷണം നടത്തുമെന്ന് രമേശ് ചെന്നിത്തല ഉറപ്പു നൽകി. കേരളത്തിലെ കോളേജിൽ ജാതി അധിക്ഷേപം ഒരിക്കലും അംഗീകരിക്കാനാവില്ലെന്ന് രമേശ് ചെന്നിത്തല പറഞ്ഞു. കുറ്റവാളികൾ ആരും രക്ഷപ്പെടാൻ പാടില്ലെന്നും വിശദമായ അന്വേഷണം വേണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. കണ്ണൂർ അഞ്ചരക്കണ്ടി ദന്തൽ കോളേജിലെ BDS വിദ്യാർത്ഥി നിതിൻ രാജ് മരിച്ച സംഭവത്തിൽ പ്രതികളായ അധ്യാപകരെ പുറത്താക്കണമെന്നാവശ്യപ്പെട്ട് KSU മാർച്ചിൽ സംഘർഷം. പ്രതിഷേധത്തിനിടെ പോലീസും പ്രവർത്തകരും തമ്മിൽ ഉന്തും തള്ളുമുണ്ടായി. ഇതോടെ KSU നേതാക്കളെ പോലീസ് ബലമായി അറസ്റ്റ് ചെയ്ത് നീക്കി. സ്വച്ഛ് ഭാരത് മിഷന്റെ നേതൃത്വത്തിൽ നടക്കുന്ന സ്വച്ഛ് സർവേക്ഷൻ ശുചിത്വ റാങ്കിങ്ങുമായി ബന്ധപ്പെട്ട് പൊതു ഇടങ്ങളിൽ ചിത്രങ്ങൾ വരച്ച് ശുചിത്വ സന്ദേശം നൽകി പാലക്കാട് നഗരസഭ. റാങ്കിങ്ങിൽ കഴിഞ്ഞ വർഷങ്ങളിലെ നില മെച്ചപ്പെടുത്തുകയാണ് ലക്ഷ്യം. പാലക്കാട് നിന്നും ഫൈസൽ അലിമുത്ത്.
റെയിൽവേ മേൽപ്പാലങ്ങളുടെ കൈവരികൾ, തൂണുകൾ, നഗരസഭയുടെ ഉടമസ്ഥതയിലുള്ള കെട്ടിടങ്ങളുടെ മതിലുകൾ തുടങ്ങിയ ഇടങ്ങളിലാണ് വരകളിലും വർണ്ണങ്ങളിലുമുള്ള ശുചിത്വ സന്ദേശങ്ങൾ ആലേഖനം ചെയ്യുന്നത്. ഇതിലൂടെ ഇത്തരം പ്രദേശങ്ങളിൽ മാലിന്യങ്ങൾ തള്ളുന്നതും മലമൂത്ര വിസർജനം നടത്തുന്നതും തടയുക എന്നതാണ് ഉദ്ദേശിക്കുന്നത്. ചിത്രങ്ങൾ വരച്ച ചുമരുകളിൽ പോസ്റ്ററുകൾ ഒട്ടിച്ച് വൃത്തികേടാക്കുന്നതും തടയും. കഴിഞ്ഞ വർഷം 400 താഴെയായിരുന്ന ശുചിത്വ റാങ്കിംഗ് കൂടുതൽ മെച്ചപ്പെടുത്താൻ ഉദ്ദേശിച്ചാണ് നഗരസഭ ഇത്തരം ശുചിത്വ ബോധവൽക്കരണ പരിപാടികൾ സംഘടിപ്പിക്കുന്നത്.
സംസ്ഥാനത്ത് വരും ദിവസങ്ങളിൽ താപനില 54°C വരെ ഉയരുമെന്ന സാമൂഹിക മാധ്യമ പ്രചാരണ സന്ദേശം വ്യാജമെന്ന് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി അറിയിച്ചു. ഇത്തരം വ്യാജ പ്രചാരണങ്ങൾ നടത്തുന്നവർക്കെതിരെ കർശന നിയമ നടപടി സ്വീകരിക്കുമെന്നും അധികൃതർ പറഞ്ഞു. താപനില 45° മുതൽ 55° വരെ ഉയർന്നേക്കാമെന്നും മൊബൈൽ ഫോണുകൾ ചൂടുമൂലം പൊട്ടിത്തെറിക്കാൻ സാധ്യതയുണ്ടെന്നും വാഹനങ്ങളിൽ ഇന്ധനം പൂർണ്ണമായി നിറയ്ക്കരുതെന്നും തുടങ്ങിയ വാട്സാപ്പ് സന്ദേശങ്ങൾ തെറ്റാണെന്ന് അതോറിറ്റി വ്യക്തമാക്കി. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. IPL ക്രിക്കറ്റിൽ ഇന്ന് സൺറൈസേഴ്സ് ഹൈദരാബാദ് രാജസ്ഥാൻ റോയൽസിനെ നേരിടും. ഹൈദരാബാദിലെ രാജീവ് ഗാന്ധി അന്താരാഷ്ട്ര സ്റ്റേഡിയത്തിൽ വൈകിട്ട് 7:30 മത്സരം. കേരളത്തിലെ ഏക ആപ്പിൾ ഗ്രാമമായ കാന്തല്ലൂർ താഴ്വാരങ്ങളിൽ ആപ്പിൾ വസന്തത്തിന് തുടക്കമായി. തണുത്ത കാലാവസ്ഥയുടെ പശ്ചാത്തലത്തിൽ മരങ്ങൾ പൂവിട്ടു തുടങ്ങിയതോടെ സഞ്ചാരികളുടെ തിരക്കേറുകയാണ്. ഇടുക്കിയിൽ നിന്ന് രതീഷ് കൃഷ്ണ.
സമുദ്രനിരപ്പിൽ നിന്ന് 3500 അടി ഉയരത്തിലുള്ള കാന്തല്ലൂർ താഴ്വാരങ്ങൾ ഇപ്പോൾ ആപ്പിൾ പൂക്കളാൽ സമൃദ്ധമാണ്. ജനുവരി ഫെബ്രുവരി മാസങ്ങളിൽ പൂക്കുന്ന മരങ്ങളിൽ ജൂലൈ ഓഗസ്റ്റ് മാസങ്ങളോടെ വിളവെടുപ്പ് ആരംഭിക്കും. റോയൽ ഡിലീഷ്യസ്, ഗ്രാനി സ്മിത്ത് തുടങ്ങി കാശ്മീരിൽ നിന്നുള്ള വിവിധ ഇനം ആപ്പിളുകളാണ് ഇവിടെ വ്യാവസായികാടിസ്ഥാനത്തിൽ കൃഷി ചെയ്യുന്നത്. ഒരു മരത്തിൽ നിന്ന് ശരാശരി 30 മുതൽ 50 കിലോ വരെ ആപ്പിൾ ലഭിക്കുമെന്നാണ് കർഷകരുടെ പ്രതീക്ഷ. തോട്ടങ്ങളിലൂടെ നടന്ന് ആപ്പിളിന്റെ രുചി നേരിട്ടറിയാൻ സാധിക്കുന്നത് ഇവിടേക്ക് കൂടുതൽ സഞ്ചാരികളെ ആകർഷിക്കുന്നുണ്ട്. എന്നാൽ വന്യമൃഗശല്യവും കാലാവസ്ഥാ വ്യതിയാനവും വെല്ലുവിളിയാകുന്നതോടെ വലകൾ ഉപയോഗിച്ചാണ് നിലവിൽ മരങ്ങൾ സംരക്ഷിക്കുന്നത്.
ശബരിമല സന്നിധാനത്ത് വിഷു പൂജകൾ മറ്റന്നാൾ. വിഷുദിനത്തിൽ പുലർച്ചെ 4 നട തുറന്ന് വിഷുക്കണി ദർശനം ലഭിക്കും. പത്തനംതിട്ടയിൽ നിന്ന് ശ്രീ GS ശ്രീധർ.
നാളെ രാത്രി അത്താഴപൂജയ്ക്ക് ശേഷം ശബരിമല ശാസ്താവിന് ശ്രീകോവിലിൽ തന്ത്രിയും മേൽശാന്തിയും ചേർന്ന് കണിവെള്ളരി ഉൾപ്പെടെയുള്ള പച്ചക്കറികളും ഫലങ്ങളും ധാന്യങ്ങളും ഉൾപ്പെടെ വിഷുക്കണി ഒരുക്കും. ശേഷം ഹരിവരാസനം പാടി അടയ്ക്കുന്ന നട വിഷുദിനമായ മറ്റന്നാൾ പുലർച്ചെ 4 തുറന്ന് രാവിലെ 7 വിഷുക്കണി ദർശനവും വിഷുക്കൈനീട്ടവും നടക്കും. മണ്ഡലപൂജാകാലം കഴിഞ്ഞാൽ കൂടുതലായി തീർത്ഥാടകരെത്തുന്ന സമയമാണ് വിഷുപൂജാകാലം എന്നതിനാൽ സുരക്ഷ ഉൾപ്പെടെയുള്ള ക്രമീകരണങ്ങൾ സന്നിധാനത്ത് പുരോഗമിക്കുകയാണ്.
കണ്ണൂർ കണ്ണാടിപ്പറമ്പിൽ രാവിലെ ബൈക്കും സ്കൂട്ടിയും കൂട്ടിയിടിച്ച് ബൈക്ക് യാത്രക്കാരനായ യുവാവ് മരിച്ചു. കമ്പിൽ നൂഞ്ഞേരി സ്വദേശി സുഫിയാനാണ് മരിച്ചത്. 19 വയസ്സായിരുന്നു. സ്വർണ്ണവില കുറഞ്ഞു. പവന് 280 രൂപ കുറഞ്ഞ് 111,800 രൂപയായി. 13,975 രൂപയാണ് ഗ്രാമിന് ഇന്നത്തെ വില. പ്രധാന വാർത്തകൾ വീണ്ടും. ജാലിയൻവാലാബാഗ് കൂട്ടക്കൊലയുടെ 107th വാർഷിക ദിനത്തിൽ രാഷ്ട്രപതിയും പ്രധാനമന്ത്രിയും ആദരാഞ്ജലി അർപ്പിച്ചു. സ്ത്രീകളുടെ പങ്കാളിത്തം രാജ്യത്തിന്റെ ജനാധിപത്യത്തെ ശക്തിപ്പെടുത്തുന്നുവെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. കേരളത്തിലെ കോളേജിൽ ജാതി അധിക്ഷേപം അംഗീകരിക്കാനാവില്ലെന്ന് മുതിർന്ന കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തല. സംസ്ഥാനത്ത് വരും ദിവസങ്ങളിൽ താപനില 54°C വരെ ഉയരുമെന്ന സാമൂഹിക മാധ്യമ പ്രചാരണം വ്യാജമെന്ന് ദുരന്ത നിവാരണ അതോറിറ്റി. IPL ക്രിക്കറ്റിൽ സൺറൈസേഴ്സ് ഹൈദരാബാദ് വൈകിട്ട് രാജസ്ഥാൻ റോയൽസിനെ നേരിടും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് കാലിക്കറ്റ് എന്ന YouTube ചാനലിൽ ലഭ്യമാണ്. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 12:50.